ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
സഭാചരിത്രകാരനും പത്രാധിപരും മലങ്കര സഭാ അസോസിയേഷന്റെ സെക്രട്ടറിയുമായിരുന്ന കോട്ടയം താഴത്തങ്ങാടി ഇടവഴിക്കൽ ഇ എം ഫിലിപ്പോസിന്റെ മകൻ ഇ പി മാത്യുവിന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയ പ്രളയചരിത്രത്തിൽ ഇങ്ങനെ എഴുതുന്നു: ഈ 1999 ആണ്ട് ഭയങ്കരമായ മഴയും വെള്ളപ്പൊക്കവുമുണ്ടായി. കർക്കിടകം 1 മുതൽക്കാണ് നിർത്താതെയുള്ള മഴ പെയ്തത്. 4 തീയതിയോടുകൂടി വെള്ളപ്പൊക്കം അത്യുച്ചത്തിലെത്തി. മുമ്പെങ്ങും ഇത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നാണ് വയസ്സന്മാർ പറയുന്നത്. പാണൻപടി പള്ളി പുരയിടവും പള്ളിയും വെള്ളത്തിനടിയിലായതിനാൽ അവിടെ താമസിച്ചിരുന്ന ബാവാമാർ വലിയ പള്ളിയിൽ വന്ന് താമസമാക്കി. കുമരകം മുതലായ പടിഞ്ഞാറുള്ള താണസ്ഥലങ്ങളിൽ വെള്ളത്തിനടിയിലാകയാൽ അവിടങ്ങളിലുള്ള ആളുകൾ കോട്ടയം മുതലായ ഉയർന്ന സ്ഥലങ്ങളിൽ കൂട്ടമായി വന്ന് താമസമായി. മലയാള മനോരമ ചീഫ് എഡിറ്ററായിരുന്ന കെ എം മാത്യുവിന്റെ ആത്മകഥയായ 8 മോതിരത്തിൽ 99 പ്രളയത്തെക്കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നു: പകയോടെ കയറി വന്ന മലവെള്ളത്തിലും കടൽവെള്ളത്തിലും ദിവസങ്ങളോളം മധ്യ തിരുവിതാംകൂറും കൊച്ചിയും ആണ്ടുകിടന്നു. അണക്കെട്ടുകളും കനാലുകളും ഒന്നും അക്കാലത്തില്ലാതിരുന്നതുകൊണ്ട് വെള്ളപ്പൊക്കം കഠിനമായി. ആലപ്പുഴ മുഴുവനായും ഇന്നത്തെ എറണാകുളത്തിന്റെ 4-3 പ്രദേശവും വെള്ളത്തിൽ മുങ്ങി. പറഞ്ഞുവന്നത് കേരള ചരിത്രത്തിൽ കൊല്ലവർഷം 99 വെള്ളപ്പൊക്കം അതിതീവ്രമായിരുന്നു എന്നാണ്. അതിനുശേഷം 100 കഴിഞ്ഞിട്ടാണ് കേരളം പ്രളയത്തിൽ മുങ്ങിയത്. എന്നാലിപ്പോൾ വർഷാവർഷമുള്ള പ്രതിഭാസമായി. അതിനേക്കാൾ ഭീകരത എന്തെന്നാൽ ഒരു മഴ പെയ്താൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറി എന്നതാണ്. ചുരുക്കത്തിൽ, പ്രളയം വാർഷിക സംഭവമായി മാറിയാൽ കേരളം മുങ്ങിപ്പോകും എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. അതിജീവനം അസാധ്യമാകും. മഴയുടെ സ്വഭാവം പാടെ മാറിയെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നുണ്ട്. മഴ പെയ്യുന്നതിന് ഒരു സമയക്രമവും ഇല്ലാതായി. ഇടവം കഴിഞ്ഞ് തുലാത്തോളം കുടകൂടാതെ നടന്നിടിൽ പോത്തുപോലെ നനഞ്ഞിടാം എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് മഴയുടെ സ്വഭാവം കൃത്യമായി പ്രവചിക്കാൻ കഴിയുമായിരുന്നതുകൊണ്ടാണ്. ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം എന്നത് കോരിച്ചൊരിയുന്ന മഴയാണെന്നും ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും എന്നത് ചിങ്ങത്തിലെ കാലാവസ്ഥയിൽ തീവ്രമായി മഴ പെയ്യില്ല എന്നുമുള്ള അറിവായിരുന്നു. ഇനിയുമുണ്ട് മഴ മാറി നിൽക്കേണ്ട സന്ദർഭങ്ങളെക്കുറിച്ച്. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, മകരത്തിൽ മഴ പെയ്താൽ മരുന്നുകൂടിയില്ല. കാരണം കേരളത്തിൽ മകരമാസം കൊയ്ത്തിന്റെ കാലമാണ്. അപ്പോൾ മഴ പെയ്താൽ കൃഷിയാകെ നശിക്കും, പട്ടിണിയാവും എന്ന യാഥാർത്ഥ്യമാണ് ഈ പഴഞ്ചൊല്ലുകളിലുണ്ടായിരുന്നത്. എന്നാൽ ഈ കാലമൊക്കെ പോയി. മഴയുടെ സ്വഭാവം പ്രവചിക്കുക ഇന്ന് അസാധ്യമായി. ചിങ്ങത്തിൽ പോലും അതിതീവ്ര മഴയാണ്. ഇതെന്തുകൊണ്ട് എന്ന് പഠിക്കുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് അതിനെ അതിജീവിക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണം. ഇക്കാര്യത്തിലും ഒരു കേരള മാതൃക രൂപപ്പെടണം. ഭൂമി ഉപയോഗിക്കുന്ന രീതിയിൽ, കെട്ടിട നിർമ്മാണത്തിൽ, കാർഷിക രീതികളിൽ, വനപരിപാലനത്തിൽ, നഗരവികസനത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ, ഇവയിലെല്ലാം കാലാവസ്ഥാ സാക്ഷരത ഉണ്ടാവണം. മാറുന്ന കാലാവസ്ഥയെ അതിജീവിക്കുന്ന കൃഷിരീതികൾ വരണം. തീർത്തും അപ്രതീക്ഷിതമായ ഇടങ്ങളിലാണ് ഇപ്പോൾ പ്രളയം സംഭവിക്കുന്നത് പോലും. അതുകൊണ്ട് പ്രളയത്തെ അതിജീവിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ സംസ്ഥാനത്ത് അനുമതി നൽകാവൂ. വലിയ തോതിൽ വിദഗ്ധരുടെ ഇടപെടലും ഗവേഷണവും ഇക്കാര്യത്തിലുണ്ടാകണം. മറ്റൊന്നുകൂടിയുണ്ട്. കെ എം മാത്യുവിന്റെ ആത്മകഥയിൽ പറയുന്നത് ബണ്ടുകളും കനാലുകളും ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം കൂടുതൽ കയറിയത് എന്നാണ്. എന്നാൽ ഇന്ന് നമുക്ക് ബണ്ടുകളും കനാലുകളും ഇഷ്ടംപോലെയുണ്ട്, പ്രത്യേകിച്ച് കൊച്ചിയിൽ. എന്നിട്ടോ എന്ത് സംഭവിക്കുന്നു? കനാലുകൾ സംരക്ഷിക്കാനോ വൃത്തിയാക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. തുടർച്ചയായി വൃത്തിയാക്കിയും ഭംഗിയിലും സൂക്ഷിച്ചാൽ കൊച്ചി നഗരത്തിന് മുതൽക്കൂട്ടാകുന്ന കനാലുകൾ അത്തരം നടപടികളില്ലാതെ തലവേദനയാകുന്ന കാഴ്ചയാണ് ഇന്ന്. പോളയും പായലും ചെളിയും മറ്റും ഇവയിലെ നീരൊഴുക്ക് നിലയ്ക്കുന്ന അവസ്ഥയിൽ. മഴക്കാലത്ത് ഈ അവസ്ഥ തുടരുന്നതുകൊണ്ട് നഗരമാകെ വെള്ളക്കെട്ടിലുമാകുന്നു. പേരണ്ടൂർ കനാൽ, മുല്ലശ്ശേരി കനാൽ, ഇടപ്പള്ളി കനാൽ, തേവരക്കനാൽ, ചിലവന്നൂർ കനാൽ, മാർക്കറ്റ് കനാൽ എന്നിവയാണ് കൊച്ചി നഗരത്തിലെ പ്രധാന കനാലുകൾ. എല്ലാ കനാലുകളുടെയും സ്ഥിതി മോശമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് തന്നെ കനാൽ വൃത്തിയാക്കി തീർക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. പേരണ്ടൂർ കനാലിനെക്കുറിച്ച് ഹൈക്കോടതി പോലും ഇടപെടൽ നടത്തുകയുണ്ടായി. ഭരണപരമായ ഇച്ഛാശക്തി വേണം പേരണ്ടൂർ കനാൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. നഗരസഭയ്ക്ക് ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നുപോലും ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു. കനാൽ കയ്യേറ്റവും മലിനീകരണവും തടയാനും പൂർവ്വസ്ഥിതിയിലാക്കാനും എന്തെല്ലാം ചെയ്യാനാകുമെന്ന് അധികൃതർ അറിയിക്കണം മുമ്പ് ശുദ്ധജല കനാലായിരുന്നു, ഇന്ന് മലിനജല കനാലായി മാറി. ഇങ്ങനെ പോയാൽ കൊച്ചി വലിയ പ്രശ്നങ്ങൾ നേരിടും എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. എന്നാൽ പരസ്പരം പഴിചാരി ഭരണകൂടങ്ങൾ രക്ഷപ്പെടുകയാണ്. വെറുതെ എന്ന കവിത എൻ എൻ കക്കാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ആ കവിതയിൽ ഇങ്ങനെ പറയുന്നു, ഒരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത ഇപ്പോഴും ഇല്ലായകയില്ല. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. തോടുകൾക്കും ചാലുകൾക്കും പുഴകൾക്കും ആഴം കുറഞ്ഞു വരികയാണ്. ഉരുൾപൊട്ടി മണ്ണിടിഞ്ഞ് അവ നിരന്നുകൊണ്ടേയിരിക്കുന്നു. സഹ്യന്റെ ദൈന്യം ഇരട്ടിച്ചിരിക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ യമുനാതീരത്ത് വിഷവിത്ത് നട്ടിരിക്കുന്നു. കാളിന്തി വീണ്ടും കറക്കും, ഗംഗ കലങ്ങും. പക്ഷേ നാം ഇതൊക്കെ എന്തിനോർക്കുന്നു? വെറുതെ വെറുതെയാണോ? അതെ, വെറുതെ വെറുതെ.